അനുഗ്രഹീതമാകുന്ന ഈ ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലലുയ്യ. അനുഗ്രഹീതമാകുന്ന ഒരു ദിവസം എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ ഓരോ പാട്ടുകൾ ഇന്ന് ഞാനല്ല പാട്ട് സെലക്ട് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളാണെങ്കിലും അഡൽറ്റിൻ്റെ ആണെങ്കിലും അതിൻ്റെ അകത്തെ ആശയങ്ങളെല്ലാം ഇത്ര വലുതായിരുന്നു. 61-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്തോ വേണം. ഹാലലുയ്യ. ലീഡ് മീ റോക്ക് ഹയർ ദാൻ മീ. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതമാകുന്നൊരു പാറയിലേക്ക് നടത്തുന്നത്. മനുഷ്യരുടെ ആശ്രയം അവരുടെ കഴിവനുസരിച്ചായിരിക്കും, അവരുടെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും. എന്നാൽ എനിക്കോ അത്യുന്നതമാകുന്ന പാറയിലേക്ക്. എനിക്ക് നീ സങ്കേതമാണ്, ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരമാണ്, നിൻ്റെ ഒരു കൂടാരം എനിക്കുണ്ട്. നമ്മൾ ഇന്നലെ കേട്ടു കർത്താവിൻ്റെ കൂടാരം, കർത്താവിൻ്റെ ഒരു ചിറകിൻ്റെ മറവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ചിറകിൻ മറവിലാണ് ഞാൻ എന്ന് നമ്മൾ പാടുന്ന ആ പാട്ട് എത്ര അർത്ഥവത്താണ്. നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നതോടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. ആ ഹെറിറ്റേജ്, ആ സ്പിരിച്വൽ ബ്ലെസ്സിങ് എനിക്ക് തന്നിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കുന്നു. സമ്മത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. നീ അവൻ്റെ സമ്മത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവനെ നീക്ക ദിവസം നീ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തയും കൽപ്പിക്കണമേ. ഓ, ഇതൊക്കെ ഒന്ന് വായിച്ചാൽ എന്തൊരു ആശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ വീണ്ടും വീണ്ടും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് അറിയാമല്ലോ, നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹീതനായ ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്, പാസ്റ്റർ ജോസഫ് സാമുവൽ. പ്രായം കൊണ്ടും പക്വത കൊണ്ടും അറിവിലും അതുപോലെ തന്നെ പാരമ്പര്യവും കൊണ്ടും, ഹല്ലേലൂയ, ആത്മീയമായി വളരെ പൈതൃകമുള്ള ആ ദൈവദാസിനെ ഓർത്തും അവരുടെ കുടുംബങ്ങളെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അതുകൊണ്ട് അവരോടൊന്നിച്ച് നമുക്ക് ദൈവത്തെ ആരാധിപ്പാനിടയാക്കിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ആഴ്ച യാത്രയിലായിരുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, അവർ സൗഖ്യത്തോടെ മടങ്ങി വന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആ ഒരു കാര്യം, ഈ വരുന്ന ആഴ്ച, കഴിഞ്ഞ ആഴ്ച സൂസിൻ്റെ പേരൻസ് യാത്രയിലായിരുന്നു, ഈ ആഴ്ച ജോൺ സാറും കുടുംബവും എൻ്റെ അറിവനുസരിച്ച് ഈ വരുന്ന ആഴ്ചയിൽ അവർ ന്യൂയോർക്കിലേക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും അവരുമായിട്ടൊക്കെയുള്ള ഫെലോഷിപ്പ് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ വായിക്കാൻ പോകുന്ന ഈ ഭാഗത്തു നിന്നും ഒരു ചെറിയ ചിന്ത തന്നിട്ട് ഞാൻ പെട്ടെന്നിരിക്കും, പിന്നൊരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് ശരിക്കും ഞാനൊന്ന് പറഞ്ഞു തരാം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ ദാവീദിൻ്റെ പുസ്തകമാണല്ലോ നമ്മൾ വായിച്ചത്, സങ്കീർത്തനം. യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ യെശയ്യാവിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. യെശയ്യാവ് പഴയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ്, കാര്യം മനശ്ശെ അദ്ദേഹത്തെ ഈർച്ച വാളുകൊണ്ട് കൊന്നു എന്ന ചരിത്രം പറയുന്നത് വേദപുസ്തകത്തിലില്ല. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളൊക്കെ സമാന്തരമായി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ പ്രവാചകന്മാർ ദൈവത്തെ ജനം വിട്ടുപോയപ്പോൾ ദൈവത്തിന് വേണ്ടി നിന്ന പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാർ, അവരേത് കാലത്താണ് ശുശ്രൂഷിച്ചത്, അവരിങ്ങനെ പറയാനുള്ള കാരണമെന്ത് എന്നുള്ള ചെറിയ ഒരു പ്രബോധനം പറഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഇരിക്കും. ഞാനൊരു ഹെഡിങ്ങൊക്കെ എഴുതിയിട്ടുണ്ട്, ഫ്ലീ ഫ്രം ദ റാത്ത് ടു കം. പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും. പ്രൈസ് ദി ലോർഡ്. ഇത് അപ്പോസ്തലനായ സ്നാപക യോഹന്നാൻ പരീശന്മാരോടും ശാസ്ത്രിമാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. Today's message, there is a title, Flee from the Wrath to Come.
The title of today's message is Flee from the Wrath to Come.
വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക.
We need to escape the future wrath.
അത് മനസ്സിലാകണമെങ്കിൽ ദൈവവചനം മനസ്സിലായെങ്കിലേ മനസ്സിലാക്കാൻ സാധിക്കൂ.
Only if you know the scriptures, you will be able to understand the meaning of that title.
നമ്മൾ പഴയ നിയമകാലത്തല്ല പുതിയ നിയമകാലത്താണ് നാം ജീവിക്കുന്നത്.
We are not in the Old Testament time.
Yeah, അതുകൊണ്ട് നമുക്ക് പുതിയ നിയമ വിശ്വാസികൾക്ക് ഇത് പഠിക്കുമ്പോൾ കിട്ടുന്ന ടേക്ക് യുവർ മെസ്സേജിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി.
So it is meant for the New Testament believers.
നമുക്ക് ഏശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
We can read the book of Isaiah chapter 1 verse 1 and 2.
പ്രൈസ് ദി ലോർഡ്. നമ്മളിത് വായിക്കുമ്പോൾ എനിക്ക് ഈ പുസ്തകത്തിൻ്റെ ഈ അവതാരിക, ഈ ആദ്യത്തെ വാക്യങ്ങൾ പണ്ടൊന്നും വലിയ കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭാഗമായിട്ടാണ് തോന്നിയത്.
ദ ബിഗിനിങ് വേർഡ്സ് ഓഫ് ദ ബുക്ക് ഐ നെവർ ലൈക്ഡ് ഇറ്റ് ബിഫോർ.
എന്തിനാണ് പ്രവാചകൻ അങ്ങനെ പറയുന്നത്?
ബട്ട് വൈ ഡസ് ദ പ്രോഫറ്റ് സേ സോ?
ഉസ്സിയാവ്, യോഥാം, ആഹാസ് ഹിസ്കിയാവ് എന്നിവരുടെ കാലത്താണ് യെശയ്യാവ് ജീവിച്ചിരുന്നത്.
വി നോ ദാറ്റ് ഐസയ ലിവ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് കിംഗ് ഉസ്സിയാ, ജോതം, ആഹാസ് ആൻഡ് ഹെസക്കിയാ.
അവരെങ്ങനെയുള്ളവരായിരുന്നു?
വാട്ട് കൈൻഡ് ഓഫ് കിങ്സ് വർ ദേ?
അവര് മിനിസ്ട്രിക്ക് സപ്പോർട്ട് ആയിരുന്നു.
വർ ദേ സപ്പോർട്ടീവ് ടു ദ മിനിസ്ട്രി?
അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണോ?
വർ ദേ ബ്ലെസ്ഡ് പീപ്പിൾ?
ഇതൊക്കെ നമ്മുടെ ചോദ്യം നമുക്ക് ചോദ്യമുണ്ട്.
വി ഹാവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്.
എന്നാൽ നമുക്ക് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ വാക്യം ആകാശമേ ചെവി തരിക, ഭൂമിയെ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് പറയുന്നത് എന്തിനാ?
വൈ ഇസ് ദ സെക്കൻഡ് വേർസ് സേയിങ് ഹിയർ ഓ ഹെവൻസ് ആൻഡ് ഗിവ് ഇയർ ഓ എർത്ത്?
അതിനെ നമുക്ക് മനസ്സിലാക്കണേ. ഒരു വാക്യം, നാലഞ്ച് വാക്യം ഉണ്ടെങ്കിലും ഞാൻ സമയച്ചിരിക്കൊണ്ട് ഒരു വാക്യം വായിപ്പിക്കാം.
ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ടൈം വിൽ ജസ്റ്റ് റീഡ് വൺ സ്ക്രിപ്ചർ.
ആവർത്തനം 32:1 വായിച്ച്.
ലെറ്റ്സ് റീഡ് ഡിയോട്ടറോണോമി ചാപ്റ്റർ 32 വേർസ് 1.
ദൈവപുരുഷനായ മോശ ഇസ്രായേലിനോട് പറഞ്ഞു, ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വെച്ചാണ് ഈ വചനം അവരുടെ ലേൽപ്പിച്ചു കൊടുത്തത്.
When Moses gave the scriptures to the children of Israel, he said that heaven and earth is the witness for these scriptures.
ഒരു വിറ്റ്നസ് ആരാ? ദൈവവചനം ഇസ്രായേലിന് കൊടുത്ത, ഇസ്രായേലിന് ദൈവവചനം കൊടുത്തപ്പോൾ വിറ്റ്നസ് ആയിട്ട് ആരാ നിന്നത്?
Who were the witnesses when the commandments was handed over to the children of Israel?
Heaven and earth.
Amen.
വളരെ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് ഭൂമിയിൽ ആകാശത്തിന് കീഴിൽ ഇവർ എവിടെ ചെന്നാലും ഒരു മനുഷ്യൻ ഇവരെ തോൽപ്പിക്കാനൊക്കെ ഇല്ല.
So which means wherever they go under the sky there is no one who can overpower them.
ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം ഈ യഹൂദന്മാർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
As long as heavens and earth is there the Jews will not have any issues.
ഞാൻ നോക്കട്ടെ, എനിക്കൊരു സാക്ഷ്യം നിർത്തി വന്നിരിക്കട്ടെ.
Imagine I there is a witness for me.
അപ്പൊ ഞാൻ ഇങ്ങനെ സ്വർഗത്തിൽ അങ്ങനെ ഒക്കെ ഇല്ല, ഒരു ഇമാജിനറി സ്റ്റോറി ആയി
പറയാം. It's only a imagination.
അപ്പൊ ഞാൻ പറയുവാണ്, നമ്മുടെ റോയ് ബ്രദറിനോട് പറഞ്ഞു എനിക്കൊരു സാക്ഷി നിൽക്കണം.
സോ ഐ ടെൽ ബ്രദർ റോയ് ടു ബി മൈ വിറ്റ്നസ് ഫോർ മീ.
എവിടെയാ സ്വർഗത്തിൽ പ്രതിഫലം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് ന്യായവിധിയുടെ സിംഹാസനത്തിൽ അപോയിരിക്കട്ടെ?
ലെറ്റ് അസ് ഇമാജിൻ വി ഹാവ് കം ബിഫോർ ദ ത്രോൺ ഓഫ് ജഡ്ജ്മെന്റ്.
രക്ഷിക്കപ്പെടാതിരുന്ന, അങ്ങനെയല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടാൽ ഞാൻ സ്വർഗത്തിൽ തന്നെ പോകും.
ഐ ആം ബോൺ അഗൈൻ, ഐ വിൽ ഗോ ടു ഹെവൻ, ബട്ട് ലെറ്റ്സ് ഇമാജിൻ.
പക്ഷേ അവിടെ ചെല്ലുന്നതിന്, ഞാൻ ചെല്ലുന്നതിന് 1007 മുമ്പ് റോയ് സ്വർഗത്തിൽ പോയി കഴിഞ്ഞിരിക്കും.
ബട്ട് ഇമാജിൻ 1007 ഇയേഴ്സ് ബിഫോർ ബ്രദർ റോയ് ഹാസ് ഓൾറെഡി reached heaven.
ഒരു വിശുദ്ധന്മാരെ നമുക്ക് സാക്ഷിയായിട്ട് കിട്ടില്ല.
We will never get a holy person as a witness.
കാര്യം അവരെല്ലാം എടുക്കപ്പെടും.
Because they will all be taken away.
എന്നാൽ ആകാശവും ഭൂമിയും വെച്ചിരിക്കുന്നത് മാറ്റപ്പെടാത്ത ആകാശവും ഭൂമിയും, മോശയുടെ കാലത്തെയും അതുപോലെ തന്നെ പറവോന്റെ കാലത്തെയും എലിയാവിന്റെ കാലത്തെയും സെയിം ആകാശത്തെ വെച്ചിരിക്കുന്നത് അതിന്റെ ബലത്തെയും അതിന്റെ ദൈർഘ്യത്തെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
But it is to show the importance of the heaven and the earth which was there all the time during the time of Pharaoh, Moses, Elijah, etc.
അപ്പോൾ യെശയ്യാവ് പ്രവചിച്ചപ്പം ഈ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവിന്റെ കാലത്ത് യെശയ്യാവ് പറയുന്ന മനുഷ്യനോടല്ല, ആകാശം നീ കേൾക്കണം, ഭൂമിയെ ചെവി തരിക, കാര്യം മോശ ഈ കാര്യം നിന്നോട് കൽപ്പിച്ച് ഇസ്രായേൽ മക്കൾക്ക് വെച്ചിരിക്കുകയാണ്, ഇവർ നിന്റെ വഴി വിട്ടു പോയല്ലോ, ശിക്ഷാവധി അവരുടെ മേൽ വരട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗമായത്.
സോ ദിസ് ഈസ് എ സ്ക്രിപ്ചർ പോർഷൻ വേർ ഐസയ്യാഹ് ഈസ് സേയിങ് ഓ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, യു ഹാവ് ഓൾ ഫോർസേക്കൻ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ദ ലോർഡ്.
മനസ്സിലായോ? നമുക്ക് ഭൂമി ന്യായം വിധിക്കരുത്.
The earth should not pronounce judgment on us.
നമ്മള് ജീവിക്കുന്ന കാലഘട്ടത്തെ, ഓരോ ദിവസത്തെയും, ആ ദിവസത്തെ വിളിച്ച് ന്യായം വിധിക്കാൻ കഴിവുള്ളവനാ ദൈവം.
God is able to judge each and every one of us.
നമുക്ക് കോടതി വരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. റോയ് ബ്രദർ ആയിരുന്നെ, ഞാൻ എല്ലാ സൺഡേയിലും കൊണ്ട് നൂണ് മേടിച്ച് കൊടുത്തിട്ട് പറയാം എനിക്ക് തന്നെ നല്ല സാക്ഷ്യം പറയണമെന്ന്
പറഞ്ഞുമാനിപ്പുലേറ്റ്.
എന്നാൽ ആ കൈവേലിയായ ആകാശവും ഭൂമിയും ഉണ്ടല്ലോ, വാക്ക് മാറുകയില്ല കേട്ടോ.
But heavens and earth we cannot manipulate them.
ആ നമുക്ക് വേണ്ടി സാക്ഷ്യം, രക്ഷിക്കപ്പെടാതെയും അതുപോലെ തന്നെ ദൈവസന്നിധി ചെല്ലുമ്പോഴും നമുക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ദൈവം വെച്ചിരിക്കുന്നത് ഈ ആകാശത്തിലെ ഗോളങ്ങളെയും അതുപോലെ തന്നെ സൂര്യചന്ദ്രനെയും ഒക്കെ വെച്ചിട്ടാണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായോ?
So we understand that God has kept the heavens and the earth to be a witness for us.
ഈ ഇതിനെ ഇതിന്റെ ഇതേ വാക്യങ്ങൾ ഇരമ്യാവ് 57 കിടപ്പുണ്ട്, ആ യെശയ്യാവ് 57 കിടപ്പുണ്ട്, യിരെമ്യാവ് 2:12, മലാഖി 1:2, മത്തായി 3:7. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിക്കുന്നത്, വരുമോനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആര്? പ്രൈസ്
ലോർഡ്. ദി സെയിം ടൈപ്പ് ഓഫ് സ്ക്രിപ്ചർ വി കൻ സീ ഇൻ ജെറമയ, വി കൻ സീ ഇൻ മാത്യു, ആൻഡ് വി സീ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഈസ് ആസ്കിംഗ് ഹു വിൽ സേവ് അസ് ഫ്രം ദ റാത്ത് ടു കം.
ആകാശവും ഭൂമിയും നമുക്ക് സാക്ഷ്യം പറയും.
ഹെവൻ ആൻഡ് എർത്ത് വിൽ ടെസ്റ്റിഫൈ ഫോർ അസ് ഓർ
അഗൈൻസ്റ്റ്. നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ കാര്യവും ആകാശത്തിന് കീഴെ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സാക്ഷി നിൽക്കുന്നത് ആരാ? ഭൂമിയും ആകാശവും സാക്ഷിയുണ്ടെന്ന് ഓർത്തോണം.
അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, വട്ട് എവർ വി ഡു, ഹെവൻ ആൻഡ് എർത്ത് വിൽ വിറ്റ്നസ്.
അതുകൊണ്ടാ പറയുന്ന ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ലല്ലോ.
ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് റിട്ടൺ, ഈവൻ ഡാർക്നെസ് കനോട്ട് ഹൈഡ്.
ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടുത്തേനെക്കാട്ടിലും പപ്രാസികൾ ഫ്രീലാൻസി വർക്ക് ചെയ്യുന്നവർ ക്യാമറയുമായിട്ട് നടക്കുന്ന കാലമാണ്.
Well, if you go to India, you can see darkness.
No, there's people, they are taking the picture. That's freelance photographers and the people are, you know, taking the image from every place.
And we can see that people are taking pictures from aircraft.
And in every place.
And in every place.
Praise the Lord. Very careful, praise the Lord.
Therefore, we have to be very careful.
ഞാൻ നാട്ടിൽ പോയി ശിശുഷ് ഇവിടെ വന്നപ്പോൾ എനിക്ക് പേടിച്ച്, എവിടെല്ലാം നിന്നിട്ടുണ്ടോ അവിടുത്തെ എല്ലാം പിക്ചർ പലരും പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടു.
And I saw people take pictures and they post it.
Hallelujah, സ്തോത്രം.
Amen.
Very careful. അങ്ങനെയാണെങ്കിൽ ആകാശവും ഭൂമിയും നമുക്ക് സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പേടിച്ചേക്കോളൂ.
So we must be cautious because heaven and earth is witnessing against us.
അപ്പോൾ മോശ അവരോട് പറഞ്ഞു, ആകാശവും ഭൂമിയും സാക്ഷി നിർത്തി ഞാൻ ഈ വചനങ്ങൾ തരുന്നു.
So Moses is saying, I am giving these commandments to you with the heavens and the earth as a witness.
നിങ്ങൾ എന്തെങ്കിലും തെറ്റിപ്പോയാൽ ഇത് നിങ്ങൾക്ക് സാക്ഷിയാകും.
If you do anything wrong, heaven and earth will testify against you.
നമുക്കറിയാം, നമ്മൾ വായിച്ചത് ദാവീദിന്റെ സങ്കീർത്തനമാണ്. എന്നാൽ ദാവീദിന്റെ കൊച്ചുമകൻ 13-ാമത്തെ മകനാണ് ഉസ്സിയാ രാജാവ്.
Today Sam was of David and his 13th grandson is King Uzziah.
ശലോമോന്റെ ശേഷം അവർക്ക് രണ്ട് അടുത്ത സ്ലൈഡ്. ശലോമോന്റെ ശേഷം അവർക്ക് രണ്ട് ഗോത്രം മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ.
After Solomon, we can see that they had only two tribes.
അപ്പോൾ ആ ഉസ്സിയാവിനുണ്ടായ പ്രൈഡ് ആൻഡ് ഫാൾ, അദ്ദേഹത്തിനുണ്ടായ വീഴ്ച എന്നാന്ന് ചോദിച്ചാൽ, മഹാപുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മനുഷ്യൻ വലിഞ്ഞു കയറിച്ചെന്നു.
The reason for King Uzziah's fall is because he went to do a service which was kept or reserved for the high priest.
അവര് പറഞ്ഞു, ചെയ്യാൻ നിനക്ക് പാടുള്ള കാര്യമല്ല, നീ ചെയ്യരുതെന്ന്
പറഞ്ഞു. They tried to object him against doing the services of the high priest.
അപ്പോൾ ഇന്നുള്ള വിശ്വാസികൾ, അതുകൊണ്ടാണ് പാസ്റ്റർ ഞങ്ങൾ ഇങ്ങനെ പാസ്റ്റർ ഇതെല്ലാം ഇങ്ങനെ ഏൽപ്പിച്ച് ഒരു തൽക്കാല ഉദവിയൊക്കെ തന്ന് ചെറിയ സാലറി ഒക്കെ തന്ന് ഇവിടെ ആക്കിക്കുന്നത്, യു ഡു ഇറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പോവാന്നോ?
So you just can't say that's the reason why you are doing everything, we are paying your salary.
അല്ല, ദൈവം നമ്മെ പുതിയ നിയമ വിശ്വാസികളെ രാജകീയ പുരോഹിത വർഗമാക്കിയിട്ട് വെച്ചിരിക്കുന്നു.
But understand, in the New Testament, we are a royal priesthood.
ഈ നിൽക്കുന്ന മഹാപുരോഹിതനും ഈ നിൽക്കുന്ന രാജാവിന്റെ പദവി നമുക്ക് ദൈവം തന്നു.
God has given us the position of the priest and the king.
ഈ പുതിയ നിയമത്തിലെ ശിശുഷ ആരാ ഏൽപ്പിച്ച? പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു.
It is the Holy Spirit which has given us the ministry.
അപ്പോൾ നമ്മൾ ശിശുഷ തരണം, ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഈ സ്റ്റേജിൽ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ ഇക്കാക്കു കളിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്ന പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല.
So we shouldn't think that just because we come to church one day on a Sunday things are going well.
Rajav rajyabhar yetedukuna bharuvum oru purohithan shishusha yetedukuna rendu bharu yetedukkanduvarana pudhiya niyama vishwasiyam.
The New Testament believers are supposed to act like a king ruling the people at the same time doing the services which the high priest was doing.
Ha allade pastor custodian's pani pala hat vechi pastor cheyitte parkilottile irunna karyangal seri ഇവിടെ വന്ന് നേരത്തെ തുറന്ന് ചൂടാക്കി എല്ലാം വെച്ച് ഇങ്ങനെയൊക്കെ. എനിക്കിതുമായിട്ടൊന്നും ബന്ധമില്ല, എനിക്ക് ശുശ്രൂഷ തന്നിരിക്കുന്നത്. സഹോദരൻ അങ്ങനെ ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിലെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ശുശ്രൂഷ തരാതിരിക്കുകയില്ല ദൈവം.
In the New Testament time, God will give everyone some ministry.
നിങ്ങൾക്ക് സിക്കി വിളിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലെ ഓഫീസിലോ അതിന് പ്രധാനപ്പെട്ട ആളെ വിളിച്ചെടുക്കുന്ന അതേ ഉത്തരവാദിത്തം പോലെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് ഒരു വെക്കേഷൻ എടുക്കണമെങ്കിൽ പാസ്റ്റർക്ക് മാത്രമല്ല നിങ്ങൾക്കും കർത്താവേ എനിക്ക് പകരമായിട്ട് ഒരാൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ.
ജസ്റ്റ് ലൈക്ക് വെൻ യു വോണ്ട് ടു കോൾ ഔട്ട് സിക്ക് ഫ്രം യുവർ വർക്ക് പ്ലേസ് യു നീഡ് ടു കോൾ യുവർ സൂപ്പർവൈസർ ഇൻ ദ സെയിം വേ ഇൻ ദ മിനിസ്ട്രി ഈവൻ ഇഫ് യു വോണ്ട് ടു ടേക്ക് എ വെക്കേഷൻ യു നീഡ് ടു ബി കോൺഷ്യസ് ഓഫ് ദാറ്റ് ബിഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ്.
പ്രൈസ് ദ ലോർഡ്.
ആമേൻ.
ഹല്ലേലൂയ. ഭൗതിക വിഷയങ്ങളിൽ മാത്രം നമ്മളിങ്ങനെ നോക്കാതെ നമ്മൾ പറയൂ നമ്മൾ ഒന്ന് ഞാൻ പറയുന്നില്ല നമ്മളെല്ലാം അങ്ങ് തികഞ്ഞിരിക്കുകയെന്ന ധാരണ ദൈവസനി നോക്കുമ്പോൾ ഏറ്റതിൻ്റെ അകത്ത് അവിശ്വസ്തയായി പോകുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ ഇനി തെളിയിക്കാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൽ നിന്ന്
വി ഫീൽ ദാറ്റ് വി ഹാവ് റീച്ച്ഡ് എ പർട്ടിക്കുലർ പ്ലേസ് ബട്ട് ഫ്രം ദീസ് പീപ്പിൾസ് ലൈവ്സ് ഐ ആം ഗോയിങ് ടു ഷോ യു വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദെയർ ഫോൾ.
ഇനി ഉസ്സിയയുടെ മകൻ വന്നപ്പോൾ എന്താ ചെയ്തെന്ന് അറിയാമോ?
വാട്ട് ഹാപ്പൻഡ് വെൻ ഉസ്സിയാസ് സൺ കെയിം ടു ദ ത്രോൺ?
ജോഥം ഈ ഭരണത്തിലേക്ക് വന്നു.
ജോഥം സാറ്റ് ഓൺ ദ ത്രോൺ.
ഇതേ നിങ്ങൾ വായിച്ച രണ്ട് ദിനവൃത്താന്ത 27:2 വായിച്ചാൽ ഹി ഡിഡ് വാട്ട് വാസ് റൈറ്റ് ഇൻ ദ ഐ ഓഫ് ദ ലോർഡ് just as a father Uzziah had done, but unlike him he did not enter the temple of the Lord. ചിലരിങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും ആരാധന അലക്ഷ്യമാക്കി കളയുന്നവർ.
Some people they do not give much regard or value for the worship service.
ദേഹം രാജാവാണ്.
He is a king.
ആരാധനയാത്ത വലിയ വിഷയമല്ല.
But he did not give much importance to worship.
ഒരുപക്ഷേ അവന്റെ അപ്പൻ ഉണ്ടായത് പ്രയാസം കണ്ടുകൊണ്ടാണോ ഈ യോഥാം ഇങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല.
I do not know why Jotham did not give importance to worship. Was it because what happened to his
father? ആലയത്തിന്റെ കതവ് ഒക്കെ വെച്ച് അടച്ചു പൂട്ടിയിട്ട് പുള്ളി സുഖമായിട്ടിരുന്നു.
He closed the doors of the temple and he sat on the throne.
അപ്പോൾ ജനം എന്താ ചെയ്തത്?
What did the people do?
ജനം എന്താ ചെയ്തെന്ന് വായിച്ചാൽ മനസ്സിലാകും.
Let's read and understand.
ഹാ, പുള്ളി എല്ലാ കാര്യം ചെയ്തു സുഖമായിട്ടിരുന്നു.
He sat on the throne.
ആലയത്തിൽ പോയില്ല. രണ്ട് ദിനവൃത്താന്ത 27:2 രണ്ട് വായിക്കുന്നു.
2 Chronicles 27:2.
The people, however, continued their corrupt practices. ജനം വഷളത്വം ചെയ്തുകൊണ്ടിരുന്നു.
Praise the Lord. The people continued their corrupt practices.
ആരാധനയുടെ അലക്ഷ്യത വരുമ്പോൾ ജീവിതത്തിൽ വരുന്നത് corruptions ആണ് വരുന്നത്.
So when what is the reason people do not give importance to worship? It's because they are corrupt.
Hallelujah.
Amen.
Praise the Lord.
Amen.
Hallelujah. ഓ, ആരാധനയ്ക്ക് ഒരു രസമില്ല ഇപ്പോ.
Oh, there's no fun in worship.
Contemporary ആരാധന ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവ വചനത്തിൽ പറയുന്ന ആരാധനയ്ക്ക് വിരുദ്ധമായി നമുക്കൊരാരാധന പഴയ അപ്പച്ചിനെ നോക്കില്ല, പുതിയ തലമുറയ്ക്ക് നോക്കില്ല, വരുവാനുള്ള തലമുറയ്ക്ക് നോക്കില്ല.
We should understand one thing, for every type of people of all ages the worship should be based according to the scriptures.
ഇനി ഇദ്ദേഹം ഇങ്ങനെ അങ്ങ് യോഥാം പോയി. അടുത്ത മൊമന്ന് യോഥാം 14-15 വന്നു.
After Jotham came the 15th king Ahaz.
ആ പുള്ളിക്ക് കുറച്ചുകൂടെ മോഡേൺ ചിന്താഗതി വന്നു. പുള്ളി ഉണ്ടാക്കിയ കാര്യങ്ങൾ നോക്കിയാൽ, പുള്ളി എന്ത് ചെയ്തെന്ന് നോക്കിയാൽ, നമ്മൾ രണ്ട് ദിനവൃത്താന്ത 28:2-3 വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും.
If we read 2 Chronicles 28:2-3, we will understand what King Ahaz did.
ഇനി നമ്മൾ കാണാം. നമ്മൾ നേരത്തെ നമ്മൾ കണ്ടു യോഥാം പറിച്ചെല്ലാം എല്ലാം കൂടെ വെച്ചു. ആലയത്തിൻ്റെ ട്രഷറി മുമ്പുള്ള സ്ലൈഡ് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടയ്ക്കുന്നതിന് മുമ്പ് എല്ലാം ഇവിടെ വെച്ചു. എന്നാൽ അടുത്ത മോൻ ആഹാസ് എന്ന് പറയുന്ന മകൻ വന്നപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? എന്താ ചെയ്തെന്ന് വായിക്കാം നമുക്ക്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം
16:8-9
വാക്യം ആദ്യം വായിരേ. ഞാൻ പറയട്ടെ, പുതിയ നിയമ വിശ്വാസികളാണ്, ദൈവത്തിന് കൊടുക്കേണ്ട നന്മ നാം കൊടുത്തേ മതിയാവും.
ന്യൂ ടെസ്റ്റമെന്റ് ബിലീവേഴ്സ്, വാട്ട് എവർ യു ഹാവ് ടു ഗിവ് യു മസ്റ്റ് ഗിവ് ടു ഗോഡ്.
പ്രിയമുള്ളവരെ, എനിക്ക് ഞാൻ പറയട്ടെ, തരുന്ന ഭൗതിക നമ്മെ സംതൃപ്തന. ഇനി കുറച്ചുകൂടെ ഇവിടെ തരുന്നെങ്കിലും എന്നെ ആക്കുന്നിടം വരെ ഞാൻ സത്യമായിട്ടും ഇവിടെ ഉണ്ടാവും. എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തേ മതിയാവൂ, അത് മാറ്റി വെച്ചാൽ അത് അപകടകരമായിരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പുതിയ നിയമ വിശ്വാസികളോട് ഞാൻ പറയട്ടെ.
To the New Testament believers, I just want to say, it does not matter to me whether I get more or less, but what you must give to God, you must give, otherwise it will not be good for you.
എൻ്റെ അമ്മ എന്നെ പൂർണ്ണ സമയ സുവിശേഷത്തിന് വേണ്ടി വിടാതെ എന്നോട് പറഞ്ഞു, മകനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഒക്കെ പ്രാപിക്കേണ്ട ചെയ്യാതെ നിനക്ക് ഇപ്പോഴുള്ള തുടർന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്കൊരു വാക്ക് തന്നു. ഞാൻ അമ്മയോട് അത് ചോദിച്ചു.
I asked a mother a question based on the words that God Spirit gave me.
അമ്മയ്ക്ക് ഏഴ് മക്കളെ തന്നിട്ടുണ്ട്.
Seven sons were given.
ആറാണിനെ തന്നിട്ടുണ്ട്.
Six sons.
അതിനെ ഒന്നിനെ ചോദിച്ചാൽ അമ്മ കൊടുക്കുകയല്ലെന്ന് ചോദിച്ചു.
I asked if God asked one of them, won't you give?
രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു ശബ്ദം അമ്മ കേൾക്കുവാനിടയായി.
After two or three days my mother heard a voice.
നിന്റെ നാലാമത്തെ മകൻ യഹോവയ്ക്കുള്ളവനാകിയാൽ വിട്ടുകൊടുക്കണം.
The fourth son is for the Lord, set him apart.
എന്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ നീ പൊക്കോ, മരണസമയത്ത് മാത്രം ഇവിടെ ഓടി എത്തണം, അത് മാത്രമേ എനിക്കൊരു ആഗ്രഹമുള്ളൂ.
My mother called me and said, son, go and do the service of the Lord, just come and visit me during my time of death.
നിനക്ക് ദൈവവിളി യഥാർത്ഥമായിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ.
God will work only if you are committed, only if there is a calling for you.
ന്യൂയോർക്കിലേക്ക് ഇറങ്ങുമ്പോൾ സഫറിഗൽസ് എന്ന് പറയുന്ന വൈറ്റ് ഏരിയയിൽ ഒരു മലയാളി കുടുംബത്തെ പോലും എനിക്ക് അറിയില്ലായിരുന്നു.
I did not know a single Malayali family in a particular white area.
സിയാറ്റിൽ സഭയെ കുറിച്ച് എനിക്ക് അറിവേ ഇല്ലായിരുന്നു.
I did not know about the Seattle IPAS.
പിന്നെ വന്നതാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ഒക്കെയും പിന്നെ വന്നതാണ് അവിടെ. പ്രൈസ്
ലോർഡ്. Oh, Seventh Day Adventist came later.
അങ്ങനെയൊക്കെയുള്ള കോളേജുകളും പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
Only then I understood about the colleges.
പ്രൈസ് ലോർഡ്. പക്ഷേ ദൈവം വിശ്വസ്തനാണ്, സമർപ്പിക്കുന്നവനു വേണ്ടി മാത്രമേ ദൈവം
പ്രവർത്തിക്കൂ. God is faithful, he will work for those who surrender and commit to him.
Ahaz was a very bad king. അത് 15-ാമത്തെ യഹൂദ രാജാവായിരുന്നു, ഇസ്രായേൽ രാജാവല്ല. പുള്ളിക്കാളെ കുട്ടിയെയും അതുപോലെ തന്നെ പലവിധമാകുന്ന മ്ലേച്ഛതയെ, അതുപോലെ കുഞ്ഞുങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്ന ഇതെല്ലാം ഈ പുള്ളിയ ചെയ്തു.
He was the 15th king of Judah. He was a wicked person. He used to sacrifice children in the fire.
ഈ എങ്ങനെയാണെന്ന് അറിയോ? ഈ ഇരിക്കുന്നതിന്റെ അടി തീയിലിട്ടേക്കോ? ഇതൊരു വലിയ ചെമ്പ് വിഗ്രഹമാണ്.
You can see it is a statue of bronze.
ഇത് പഴുത്തിരിക്കുമ്പോൾ പൊടി കുഞ്ഞുങ്ങളെ ഇതിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ മെഴുകുഴുകുന്ന പോലെ അങ്ങ് മെൽറ്റ് ആയി.
It is boiling hot and at that point they will place the little infant newborn upon that statue and the child will burn and die.
അതിനാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ അഗ്നി പ്രവേശനം ചെയ്യിച്ചെന്ന്.
That is why it said they gave children to the statues.
Children sacrifice, fire ile sacrifice cheyanu parney kanyal oru valiya statue, a statue valare fire, put the some fire in the underneath, the fire will kindle and the priest will take a little children into the bosom of that idol. Appo pinadi melt aayi anga pogum.
And when the children will be put in that hands, boiling hot hands, the child will be reduced to ashes.
Enna nammada kunjangale rakshikkapettillengil nithya naragathil ponnu yan prasangichu kanyal inde bheegaratha manasilayo.
But will you understand the seriousness of this when I tell you that if our children are not born again, they will be cast into eternal hell fire?
Njan oru kaari innu pagal kaalam parayatte.
Let me tell you this moment.
Makkal bhaudhiyamayi nanmai undaganum nam aagrahikkanam.
Oh, we must desire our children do well.
Enna ella parentsum ende enikku daanamayi thanna oru kunjum അഗ്നി തടാകത്തിൽ പോകല്ലേ എന്ന് നാം പ്രാർത്ഥിപ്പാൻ ബാധ്യസ്ഥരാണ്.
But we are obligated to pray that none of our children is cast into hell fire.
പാസ്റ്റർ പ്രസംഗിക്കുന്നില്ല, ഭൗതിക നന്മയെ പറയുന്നുള്ളൂ. രക്ഷയെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഇവിടെ കേട്ടിട്ടൊന്ന് ചെവി കേൾക്കാൻ കഴിയാതെ വണ്ണം അനങ്ങാതിരിക്കുന്ന ജനത്തോട് ദൈവം തന്നെ ഇടപെടട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ.
Oh, how many times you have heard the message about the salvation, but still there is no improvement to the people. May the Lord deal with the people.
ഇന്നവകൽക്കാരം ദൈവത്തിന് സന്നിധാനത്തിൽ കമന്നു വീണ് കരയണം, നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി കരയണം. പ്രൈസ് ലോർഡ്.
For this moment you should fall prostrate before God and intercede for the dying perishing generation.
ദൈവം നമ്മെ ഉയർത്തിയത് നശിച്ചു പോകാനല്ല, ഇത്തരയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ്
ലോർഡ്. God has not raised us to perish but for eternal life.
Hallelujah.
Hallelujah.
Hallelujah. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ കണക്ക് ചോദിക്കുമ്പോൾ അവിടെ ഉയർത്തു നിൽക്കുവാൻ കഴിയണമെങ്കിൽ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കണം, ഞാൻ വീട്ടിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രൈസ് ലോർഡ്. എന്റെ കുഞ്ഞുങ്ങളെ നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല. നിശ്ചയമായി കാണുവാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
If we have to stand confidently before the throne of judgment today, take a decision that I will pray for the children that they be found eternally in God's kingdom.
നിങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന ഒരു രഹസ്യം ഞാൻ പറയട്ടെ.
I'll tell you the secret of my prayer.
കർത്താവേ എനിക്ക് തലമുറ എത്തുന്ന നരകത്തിൽ വിടല്ല, അങ്ങനെയാണ് തലമുറയെ തരണ്ടെന്ന് ഇനി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എന്റെ മൂന്ന് മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർ നിത്യതയെ കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ. പ്രൈസ് ലോർഡ്.
Oh, I desire that if God gives my children, they should be found in eternal kingdom of God. Otherwise, oh God, do not grant
them
children.
What do you gain in the America? What you are going to gain in future?
What are we going to gain in US and in future?
Hallelujah.
Amen.
Hallelujah.
Amen.
What kind of pastor you are expecting? What kind of ministry you are expecting? What kind of spirituality you are expecting?
What kind of pastor are you expecting? What kind of ministry you are expecting? Amen.
Oh, glory
hallelujah,
to God.
Hallelujah.
Glory to God. Glory to God. Glory to God. Glory to God. Hallelujah.
Hallelujah.
ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്നെ ഇവിടെ അയച്ചത്.
God loves you, therefore he sent me to
you. Hallelujah. Hallelujah.
Hallelujah.
Hallelujah.
Hallelujah.
Your children are struggling day and night, praise the Lord. But you are not bothered, praise the Lord. But come back, hallelujah. Humiye chevi theruga, aakashame kelka, praise the Lord.
Oh Calvary rakta
oh earth give ear, heavens give ear, come back to God.
Hallelujah.
Hallelujah.
This wicked king, what he did?
He did all the wrong thing. He killed so many children in Israel, praise the Lord. In Judea, praise the Lord.
The wicked king Ahaz killed a lot of newborn and innocent children in Judah.
Hallelujah. Next weekend we can watch.
Next.
This man's name is
Hezekiah.
Hezekiah.
His king Hezekiah.
Praise the Lord. Adekham endanu cheyathathu?
What did he do?
Isaiah 39:2.
Oh,
Calvary rakthathal.
Hallelujah. Hallelujah.
Hallelujah.
Hallelujah.
Hallelujah. Hallelujah. ഉറബ ജാല ഹട്ടുറബ ഹന്ദർ ജാല ഹടഗ ഹച്ചുറബ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഉറ ജല ഗടഗതല ഹദ്ദുറബ This man is a very prayerful king.
He is a prayerful king.
He has a lot of the treasures.
He has a lot of treasures.
But what happened?
What happened?
ദൈവം അങ്ങോട്ട് വിടുവിച്ചപ്പോൾ ഒരു നന്മ കൊടുത്തപ്പോൾ വന്നിട്ട് പറഞ്ഞു, ദേണ്ട കണ്ടു, ആലയത്തിലെ സകല ട്രഷറും ബാബിലോണിലെ എൻവോയ്സിനെ കാണിച്ചു കൊടുത്തു.
ഓ, വെൻ ഗോഡ് ഡെലിവേർഡ് ഹിം ആൻഡ് ബ്ലെസ്ഡ് ഹിം, ഹി ഷോഡ് ഓൾ ദി ട്രഷേഴ്സ് ടു ദി എൻവോയ്സ് ഓഫ് ബാബിലോൺ.
ദൈവം എന്തിനാ ആലയത്തെ നശിപ്പിച്ചത്?
വൈ ഡിഡ് ഗോഡ് ഡിസ്ട്രോയ് ദി ടെമ്പിൾ?
അവിടുത്തെ ട്രഷേഴ്സ് എല്ലാം പോയി.
ദി ട്രഷേഴ്സ് വർ ലോസ്റ്റ് സ്റ്റോളൻ.
ദൈവസന്നി ആലയം ഉണ്ടാവും?
Was there a temple before God's presence?
ആലയം ഉണ്ടെന്നേ ഉള്ളൂ. അവിടുത്തെ യാഗപീഠം ഉണ്ടല്ലോ, എടുത്ത് മാറ്റിയിട്ട് വേറെ യാഗപീഠം വെച്ചു.
There was a temple, but a different kind of altar was kept in that.
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം എടുത്ത്,
Second Kings chapter 16.
Verse 14 and 15 നമുക്ക് വായിക്കാം.
Verse 14 and 15. Second Kings.
ഇതിനു മുമ്പുള്ള സൈഡ് വെച്ച്
അപ്പൊ ദൈവസന്നിധിയിൽ താമ്പ്രം കൊണ്ട് മോശ മുഖാന്തരം കൽപ്പിച്ച യാഗപീഠത്തെ
ഈ ആഹാസ് എടുത്ത് മാറ്റിയിട്ട്
താന് ദമ്മശക്കിൽ നിന്ന് കൊണ്ടുവന്ന ഒരു യാഗപീഠം വെച്ചു. അത് ഇനി 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആഹാസ് രാജാവ് ഇനി നമുക്ക് ഞാൻ പെട്ടെന്ന് പറയാം. ഇപ്പോൾ ആഹാസിൻ്റെ കാലത്ത് ജനം ആരാധിക്കാൻ ചെല്ലും, അവിടെ ഇരിക്കുന്നത് യഹോവയുടെ യാഗപീഠമല്ല.
So when the people went to the temple, it was not the Lord's sacrifice or altar that was there.
അവിടെ ദമ്മശക്കിൽ നിന്ന് വന്ന ഒരു ആലയ യാഗപീഠം വെച്ച് അതല്ല മറ്റേ യാഗപീഠം മടക്കുവച്ചത് മാറ്റി.
The altar as per the Lord's commandment was replaced by the altar made as per the instruction of King Ahaz.
Adha Ezekiel vaikumba yagavidathu kooda thakkottu vandu vadakkottu oliyennu parna devathinte yagavidathengileke parishuddhaatma poolu pisachinte yagavidathileke parishuddhaatma poogalenna parnu thirunnu. Praise the Lord.
So we can understand wherever there is an altar of the devil, the Holy Spirit will not go. Holy Spirit's presence is there wherever the altar is as per the instruction of the Lord.
Pastor njan ente kai ഒന്നിട്ട് പറയുന്നില്ല. പാസ്റ്റർ ദൈവവചനം അറിയില്ലെങ്കിൽ ദൈവവചനത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്.
I am telling you what it's recorded in the scriptures.
ഈ പ്രസംഗിക്കുന്നത് എനിക്ക് ആദ്യം ബാധകം, അതിനുശേഷം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കും ബാധകം.
The scriptures is applicable, relevant to me first and then you.
ആരാധനയ്ക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ അത് ഡമാസ്കസിൽ നിന്ന് കൊണ്ടുവന്ന ആരാധനയല്ല, സാക്ഷാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പർവ്വതത്തിൽ കൊടുത്ത മാതൃക പ്രകാരം ദൈവത്തെ ആരാധിക്കണം വ്യവസ്ഥിതി കൊടുത്തെങ്കിൽ കാൽവറി മലയിൽ നമുക്ക് വേണ്ടി അരക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ രക്തത്തിലുള്ള ആരാധനയിൽ കൂടെ മാത്രമേ വീണ്ടെടുപ്പ് നടക്കുകയുള്ളൂ. പ്രൈസ് ലോർഡ്.
We should understand one thing, that redemption will take place only from that form of a worship where people are redeemed by the blood of Jesus Christ on the cross.
Praise the Lord.
Amen.
Praise the Lord.
Hallelujah.
Praise the Lord.
Hallelujah.
Praise the Lord. Praise the Lord. പ്രൈസ് ലോർഡ്. ദൈവം നിങ്ങൾക്ക് നന്മയെ തരുന്നുണ്ടെന്നുള്ള സത്യമാണെങ്കിലും ഈ ദിവസങ്ങളിൽ ഞാൻ മുട്ടുമേൽ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഹാലലുയ ചിലടയൊക്കെ കണ്ണുകൾ തുറന്നേ മതിയാവൂ. പ്രൈസ് ലോർഡ്. ഹാലലുയ. അതിന്റെ സമയം അടുത്തു വരുന്നുണ്ട്. പ്രൈസ് ലോർഡ്.
It is true that God is blessing you, but these days I am praying to God to open your spiritual eyes.
എന്നിട്ട് രാജാവ് എന്നാ പറഞ്ഞെന്നറിയാം പുരോഹിതനോട്?
What did the king tell the priest?
താമ്ര യാഗപീഠത്തെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാവുന്നു.
If anyone talks about the altar of bronze, I will answer them.
കമ്മിറ്റി കാര്യൊക്കെ ചെയ്തോളാവുന്ന.
Committee will do.
കമ്മിറ്റി അല്ല, പുതിയ വാസമല്ല, ആര് വന്നാലും ദൈവത്തിന്റെ വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ പരിപോലും കാണുകയില്ല. പ്രൈസ്
ലോർഡ്. It is not the committee or the old or the new pastor, but if you do not straighten your life based on the scriptures, you will not inherit the kingdom of God.
വചനത്തെ വാക്യത്തോട് വായിച്ചേ. താമ്രയാഗത്തെ യാഗപീഠത്തെ പറ്റിയ ഞാനെ എന്ന് വെച്ചാൽ നീ ദൈവത്തിന്റെ യാഗപീഠം എടുത്ത് ദൂരക്കള. നമ്മളുടെ പുതിയ വ്യവസ്ഥിതി അനുസരിച്ച് ആരാധിച്ചു രാജാവ് പറഞ്ഞു കൊടുക്കുക പുരോഹിതനോട്. മനസ്സിലായോ? ഇനിയും യെശയ്യാവിൻ്റെ പുസ്തകം പഠിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വായിച്ച് ഈ നാല് രാജാക്കന്മാരുടെ കാലത്താണ് ഈ ഭക്തൻ, പാവപ്പെട്ട മനുഷ്യൻ ഇരുന്ന് കരയുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. യെശയ്യാവ് വായിച്ച് ആശ്വാസമൊക്കെ നമ്മൾ പ്രാപിക്കാറുണ്ടല്ലോ. പക്ഷെ ആ മനുഷ്യൻ കടന്നുപോയ കാലത്ത് എങ്ങനെയുള്ളൊരു സിറ്റുവേഷനായിരുന്നു? ആ രാജ്യത്ത് ആരാധിക്കാൻ പള്ളിയിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്നതും ഡമാസ്കസിൽ നിന്ന് കൊണ്ടുവന്ന യാഗപീഠമാണ്. വഴിയേ പോയതൊന്നുമല്ല കേട്ടോ, തെക്കുന്നും വടക്കോട്ടുമല്ല. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ദൈവമാക്കിയിരിക്കുന്ന ദൈവദാസന്മാരെ അനുഷ്ഠിക്കുന്ന ദൈവകൽപ്പന അനുസരിച്ച് ആരാധിക്കുന്നവർക്ക് വേണ്ടി ഹാലലുയ സ്വർഗം കേൾക്കും എന്നുള്ള സത്യമാണ്. പ്രൈസ് ലോർഡ്. അല്ലാതെ അവിടെ ഇവിടെയും പോയി കേട്ടതും കണ്ടതും ഒന്നുമല്ല. ദൈവസനെ കൊണ്ടുവന്ന ദൈവം എടുക്കില്ല. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ആകാശത്തെ സാക്ഷി വിളിച്ച സാക്ഷി പറഞ്ഞ വചനത്തെ വെച്ച് യെശയ്യാ വിളിച്ച് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നതാണ് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ. അതുകൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആത്മാവിൻ്റെ നിറവിൽ തന്നെ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. വൈരാഗ്യത്തിൻ്റെ വചനവുമല്ല. നാം എത്രമാത്രം ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ, വേദനയോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നമ്മുടെ വീട്ടിലെ പ്രശ്നത്തിന് വേണ്ടി നമ്മൾ ഉപവസിച്ച് ഭാര്യയും ഭർത്താവും പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നിങ്ങൾ പാസ്റ്റോട് പഴി പറഞ്ഞിട്ട് യാതൊരു വിശേഷവുമില്ല കേട്ടോ. യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും എസെക്കിയേൽ പ്രവാചകനും ആലയത്തിൽ പോയാൽ അവർക്കറിയാം അവിടെ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. അതല്ല. അല്ല പ്രൈസ് ലോർഡ്. നമ്മുടെ നാട് മുഴുവൻ നടന്നും മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നതിന് മുമ്പ് നമ്മുടെ വീട് നന്നാക്കി നമ്മൾ നാട്ടിലേക്ക് പോകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും ഈ പാസ്റ്റർ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളോട് പറയാം, എന്നോട് ഈ സഭയിലുള്ള ഒരു കമ്മിറ്റി മെമ്പർ പറഞ്ഞത് ഈ പാസ്റ്ററുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നപ്പം പറഞ്ഞതാണ്. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസവും ഞാൻ കേട്ടു പ്രൈസ്, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചല്ലോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ടൊന്നും കാര്യം നടക്കില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഇവിടെ വിട്ടു പോകുമ്പോൾ ഹല്ലേലൂയ ആലയത്തിലെ ഈ നാല് രാജാക്കന്മാരെ നോക്കിക്കൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഇസ്രയേലിനൊരു മടങ്ങി വരവ് വേണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വരവടുത്തിരിക്കുക കേട്ടോ, കർത്താവിൻ്റെ വരവടുത്തിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇന്ന് കർത്താവ് വന്നാൽ ഞാനും എൻ്റെ കുടുംബവും ദൈവസന്നിധിയിൽ കാണുമെന്ന് ഉറപ്പ് നമുക്കുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളായ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? പ്രൈസ് ലോർഡ്. അതിന് നമ്മളൊരു പരിഹാരം കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഗ്രഹവിഗ്രഹങ്ങളെ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഞങ്ങൾ ഓക്കെ ആണെങ്കിൽ ഫൈൻ, ഗോ ഹെഡ്. അങ്ങനെ അല്ല എന്ന് തോന്നിയാൽ ഈ വർഷം അവസാനിക്കുമ്പോൾ അവസാനത്തെ ഒരു പ്രാർത്ഥന വെക്കുന്നതല്ല, ഈ മാസത്തിൻ്റെ അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്. സൈനപ്പ് ചെയ്തിട്ട് പൊക്കോ, സവപുരുക്കമാ. എല്ലാവരും ഒന്നും വരണമെന്നില്ല. എന്തിനാ എല്ലാവരും വരുന്നത്? എന്തിനാ? പ്രാർത്ഥിക്കാൻ ഒരാൾ വന്നാലും മതി, രണ്ട് പേര് വന്നാലും മതി. ഹന്ന ഒരു കൂട്ടത്തോടല്ല പോയത്, ഒറ്റയ്ക്കാണ് പോയത്. ദൈവത്തിൻ്റെ ആത്മാവിശ്വസ്തയോട് അറിയിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മതി ഇങ്ങനെയുള്ളത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആഹാസ്, ഉസ്യാവ്, ആഹാസ്, യോഥാം, ഇവരുടെയൊക്കെ കാലത്ത് നടന്ന കഥയാണ് ഞാൻ വായിക്കുന്നത്. പ്രൈസ് ലോർഡ്. ആ സമയത്ത് നോക്കിയപ്പോൾ, യെശയ്യാവ് നോക്കിയപ്പോൾ, യഹോവ ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിന്മേലിരിക്കുന്ന. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. യാക്കോബക്കാർ നമ്മൾ കുറ്റം പറയുക, അവർ പള്ളിയിൽ പോകുന്ന പോലെയാണോ നമ്മൾ പള്ളി വരേണ്ടത്? അല്ല. പ്രൈസ് ലോർഡ്. ഇവിടെയാണ് ഉണർവ് നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഗിദിയോനോട് കൂടി വലിയ സംഖ്യ ഉണ്ടായിരുന്നു, വീണ്ടും പോയി എന്ന ഒരു ചെറിയ 300 പേര്. പ്രൈസ് ലോർഡ്. അകത്ത് തീയുള്ള സന്നദ്ധതയുള്ളവർ ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആരോടും വാഴ്ചയും വൈരാഗ്യം ഒന്നും നമുക്ക് വേണ്ട. ഇതെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ ഈ ദിവസങ്ങൾ ഞാൻ ദൈവസന്നിധി ചെല്ലും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശരണം എൻ കർത്താവേ കുഞ്ഞാടി താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കേ പോറ്റും ഞാൻ താരുന്നിതൂനിക്ഷേമുഴുവ ദേഹി സമസ്തമെന്നേക്കും നിന്റെ ദുഞ്ഞാൻ ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പേ കുഞ്ഞാടി താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ പോ.
നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. Shall we all bow our heads and pray? Our Heavenly Father, we've been sitting in the presence of God, listening to the Word of God through your servant this morning. As we continue to be in your presence this morning, we pray that the Lord's Holy Spirit may speak to every one of our hearts individually. Help us to receive and act upon it. In Jesus' name we pray. I thank the pastor for giving me this opportunity to speak the word this morning. I've been enjoying the Sunday school and service, especially the Psalms reading. I just sat there thinking, wish that could continue forever. That was so powerful. Hallelujah. You are blessed with a man of God. May God bless you. For today's meditation, I'd like you to take your Bibles, if you have one. Turn it to the book of Genesis, the first book of the Old Testament, if you have a problem where to find it. Chapter 1, verses 26 and 28. The three verses that we see, so 26 to 28, your pastor was telling we are from the New Testament. I'm just taking the Old Testament. Hope pastor won't get mad at me. None of you either. I want to take two words and speak on them. Dominion and subdue. That'll be my subject this morning. As my son and his family invited me to come to Seattle, I was praying in the presence of God, Lord, what do you want me to speak? This is what the Lord laid in my heart. So I'd like to share it with you. This is a great subject, dominion. If somebody is interested to know what are the root words, it's the first word is kabash, Hebrew word, subdue, keep it under. That'll make a lot of sense. Keep it under. That means you are above all the creation. That's the message. And the next word is rada, which is dominion, tread down, put him under your feet, which is very powerful thought. If you want to look at it in the Septuagint, which is a Greek translation of the Hebrew Bible, katakurio means Lord over. That's a powerful thought. God created everything and called the man before he created. He said, let us make man in our image, and let them have dominion. What is God telling? He's talking to the Son and the Holy Spirit. It's, you know, we have a lot of committees in our churches. I've been pastoring for quite some time. I know the ups and downs of it. In the committee, it's a lot of times it is just the human ideas and thoughts. But it is divine counsel. God, the Son, and the Holy Spirit, they are there in the council meeting, the committee meeting. And God said, let us make man in our image, in our likeness, and let them have the dominion. Is God giving up his rulership? No. That's not the idea. God says, I'm going to be on my throne. I'm going to put a governor under me, a vice regent, and he's going to supervise everything under my authority. As long as this man stays in the boundary what God has set for him, which is working under the authority of God, he will have dominion. How many of you get the message? The time you and I decide to come out of the boundary and go out of the control of God as if I'm telling, I can take care of my everything. I don't need God. You are out of the picture. You lost the dominion. You know, somebody who thought he can do everything in the New Testament, Peter, he said, even if everybody goes away, everybody doesn't do what you want me to do, I will be all right. He said, Peter, you don't know what you're talking about. In your human flesh, you're not going to do this. Unless I give you power, you're not going to make it. Before the cock crows 2 times, he will deny me 3 times. Remember that? And still he didn't get the message. When they came to catch Jesus at Gethsemane, he took the sword and cut somebody's neck. He didn't have that calling to kill anybody. So what happened? He only cut the ear off. He was a poor performer. He didn't have the calling to fight. That was not his calling. Jesus said, follow me. I will make you a killer. No. A suicide bomber. No. I will make you a fisher. You will put your hook there and catch human beings. That was his calling. When you go out of your calling, you lost your grace. Hallelujah. God said, you be under my authority and I'll give you the dominion. That was the council committee meeting. And in the 28th verse, the actual ordination. What do we see? And God blessed them, that is Adam and Eve, our great-great-grandfather and the Amachi. And God said unto them, be fruitful and all those things. And coming at the end, it says, over everything you have dominion. Hallelujah. God didn't change his mind from the committee to the practice. So when you think about what is a Christian life, Christian life is the life of success, life of victory. Amen. It is not a failure. Hallelujah. If you know the team that will definitely make it to the Super Bowl, I don't know how many of you know Super Bowl. I don't know. I don't know much about football. I'm zero. But I know the word football, I mean Super Bowl, because people tell me, Pastor, we have football today. Can you stop around 11:45 so that we can have a dinner, lunch, and go sit there, watch. These guys will be so quiet in the church, looking at each other, looking at the clock. We have a clock in the front in our church. I told them, please change it. They said, nope. We want to see. We don't want to hear the message. We want to see the clock. Your pastor has done a good thing. He's put it at the back so that he can't watch it. I can see. That tells me where to stop. So they will be watching. Why? So that they can eat and sit there and rejoice and make all the big noise and jump up and down. They can't do it in the church. God doesn't care. So here we see, if you know your team is the winning team, will you be sad with a long face? What will you do? You'll put your chest up, show your muscle and say, I'm going to win. I am in the right team. That is what Christian life is all about. We are on the winning team. Jesus Christ, our hero, our master, our savior and the Lord, is a victor. And he has called us to be victorious. So I am on the winning team. How many of you say that? I am on the winning team. I'm not going to lose. That's my calling, being victorious. That's why I named my one of my daughters Eunice. That is Timothy's mother. In Malayalam, it's called Eunike. That's a good word. Eunike, Nike. Some of you have seen the shoes, Nike. That means Nike is Nike. That is success, victory. You means good. Eunike. That's a nice name. So we are all supposed to be Eunike. Whether you're a man or woman, you can still have that name. I give you permission. When God created man and put him in the Garden of Eden, and he told him, this is what I expect from you. There are a lot of choices you can make. You can do whatever you want except one. God wanted to test him whether he would do it right. And we see it in the second chapter, the appointment. And the third chapter, we see how he blew it. When Adam and Eve committed their mind to do against the will of God, when they disobeyed, they lost their dominion. The title of this earth was handed over, passed on to Satan. That's why he's called the prince of this world. Why? Who made him prince of this world? My apacha and my amachi. Adam and Eve. They just blew it. If you want to look at the whole Bible in a very simple way, there are three divisions in the Bible. One is the creation and the appointment. That is the dominion handover. The second thing is the loss of the dominion and what God has done to restore the dominion. And finally, that's what the big chunk of the Bible is. When you come to the last few chapters of the Revelation, it is the handing over of the victorious Stephanos, the crown, to Jesus and his bride. That's all the whole Bible is. So when sin came into the life, we can go in detail. There are a lot of losses that happen because of the sin. In Romans chapter 3, we see all have sinned and lost the glory of God. So that's what we have inherited in the Adamic nature, loss of glory. That has brought the death, the separation, loss of fellowship with God. He got the pain, shame, fear. That's where the blame game started. What happened? Who did it? The woman that you gave me. Eve? Who did it? The serpent. It's a blame game. It's still going on. Why? Pastor was telling this morning, why are the pastor's kids not behaving very well? It's a blame game. It's the pastor had no time. My dad had no time for me. It's a blame game. Still going on. It's always somebody's fault. The church says it's the pastor's fault. The game is still going on, right? That's where it started, the Garden of Eden. And the key picture is the loss, the dominion. How can we bring it back? That's our subject this morning. When Adam and Eve lost the dominion and went through all the sinful consequences, if anyone tells, just do whatever you feel like, it doesn't matter, don't believe it. Whatever a man sows, he will reap. That's why the book of Galatians says, don't be deceived. That's a deception. That's a myth. That's not true. Whatever you sow, you will reap. you sowed disobedience, you reaped sin all your life and your descendants' life as well. Generation to generation, it's been passed on. We all under that loss of dominion. Even the nature is groaning. The book of Romans, we see that. Everybody's groaning. When is the deliverance going to come? To have victory, we must know who our enemy is. We have three enemies, as you all know. Who are our enemies? Your mother, your mother-in-law, and your sister-in-law, right? Who are the three enemies? Satan, the world, and my flesh. One is outside, Satan. Number two, I am in it, the world. The third thing, it's within me. That is the flesh, the sarcos. So how are we going to overcome it? Satan, I'm going to say it very simply, Satan was defeated on the cross by our Lord Jesus Christ, Colossians chapter 2. He removed the power from him and he celebrated the victory and everything came under his feet. Hallelujah. That is why Satan, in his one of the temptations of Jesus Christ, said, you don't have to do that. I'll give you a shortcut. We all like shortcut, right? You don't have to go through all kinds of work. You don't have to cook from the scratch. It's always available, ready-made papadam, ready-made idli, whatever. It's available in the market. We don't want work from the scratch. That's what Satan said. You don't have to go through all these problems, sufferings, and all those things. All that you do is just fall down and worship me. I'll give you the title back to you. What did Jesus say? Get thee behind me, Satan. It is written. Remember, there's a powerful word. It is written. What is written in this book from Genesis to Revelation is our equipment. This is what we're going to fight with. Satan always comes. He doesn't come with a tail and horns and stuff like that. He comes in a three-piece suit and a most modern fashionable clothes. You will fall for it. That's called the deception, subtlety of Satan. Don't fall for it. That's why I emphasize study the word. Because of the lack of knowledge, my people perish. Jesus said to the Pharisees, you have taken the key and you are blind, leading the blind. The key is the word of God. The word of God says, man shall not live by bread alone, which is a lot of people's priority in life. Right after the church, they want to go for the buffet, wherever it is. Jesus said, that's not the priority. A lot of people sitting in the church, 12 o'clock, I'm hungry. Where are we? What's for dinner? Where are you going to eat, Daddy? Man shall not live by bread alone, but by, come on children, but by every word. I want to emphasize that. Every word that comes out of the mouth of God, there is power, there is life in it. When we study the word properly, we can stand bold. No Satan can tempt you by the half-truth. That's what he does. He He always brings half truth. If you know the full truth from the Word of God, you are victorious. Hallelujah. So let's study the Word. What do we see? Jesus Christ was victorious over Satan. Let's take one by one. Can we overcome Satan? With a big sigh, I'm asking that question because a lot of people think we can't do it. He could do it because Jesus, God. I can't do it. Can we overcome Satan? How many of you think, yes, we can? I see a few hands. When you look at 1 John, chapter 5, verse 4, everything that is born of God, and Satan, you think about Satan, 1 John chapter 2, verse 13. I put my numbers wrong. Let's go to the Satan first. 1 John chapter 2, verse 13. You have overcome. It's not that you will overcome someday. No. What is it? It's a past tense. Maybe past perfect tense. You have overcome. What is it telling? Young men, young women, brothers, sisters, you have overcome Satan. How? Put on the whole armor, Ephesians chapter 6, and be ready. Start with the helmet of salvation. Think always the right thing, things that's worthy of salvation. Philippians chapter 4, verse 8, whatever is right, whatever is honorable, think always about it. Think always the Bible. Meditate. I'm not talking about the yoga meditation. Don't get messed up. I'm talking about meditating the Word of God. Psalm 1. The Word of God is delight. The Word of God is the blessed man's delight, and he meditates in it day and night. Hallelujah. If your thinking is around the Word of God, always thinking the Word of God, nobody can fool you. I'll tell you, I promise you. That is our strength. So when you study the Word of God, young man, you have overcome Satan. So if some men in the first century have overcome, can we do it today with all the technologies? With all the good pastors in the church? How many of you can say yes to that? Hallelujah. How many of you believe you can do that? Can I see some hands? Children, do you think you can do it? Yes. Let's go for it. The second enemy is the world, which is harder. You know why? We are in the world. We go to school in the world. We have people, friends in the world. We see TV, which is of the world. All the fashions, all the dress, that looks so good. I had a hard time raising 5 kids. That's what I have. The 2 girls were the worst. My boys were they're grown up already. My wife and I would go to whatever shop they like to go, and go for shopping. God, see, I want you to listen to it very carefully. And the area that I go to select the dress, they'll say, Daddy, no. Let's go there. Why? Daddy doesn't know how to select my clothes. He doesn't know the fashion. He's an old timer. He can't think straight. Generation gap. What's the purpose of clothes? To cover the nakedness. To keep you up for the atmosphere or the weather. You don't want to go in a sleeveless thing on a snowy day, right? You want to keep yourself warm. In summer, you don't want to put on your jacket and everything, cover you up, no. We must have common sense. But the ultimate purpose is cover your... That's an interesting I observe. I want you to all watch it. When somebody, a husband and a wife, go together outside, not the Indian, I'm not talking about the Indian people, okay? They're all exceptional. They're awesome people. They're different, totally different. They're from a different planet. If you see this man, even in a party, that's probably the most good place to look at. The man will come with all everything covered up except his face. Have you seen that? Maybe some fingers you can see. What? Otherwise, he's covered up. Shoes, two hat, everything except a little place like Goliath. Only a little place is available. Look at this lady. Everything is available except a little place. What's wrong? That's called the spirit of this world. Don't fall for it. We have to overcome the world. I don't want to pick my ideas from the world of fashions. We are bride of Christ. We have to stand in the presence of God one day. Whatever we sow today, it may be nice and fashionable. You may not go there. So be very careful. What you select, what you wear, what you speak. The world, as we read a little while ago, 1 John 5, verse 4, everything that's born of God will overcome, even your faith. Hallelujah. When you come to the flesh, Romans chapter 6, Romans, the book of Romans is an awesome book. What does it say, Romans chapter 6, if you read right from the beginning, we don't have time for it. Sin cannot rule in your bodies. Why? We are the victors. Our bodies are submitted to God, yielded to God. We just sang a little while ago, I surrender all. It should not be just the singing. It must be the doing as well. Baptism is a great symbolic act. It's a symbol of a Christian life. I was crucified with Christ. I was buried with Christ. I rise again with Christ for the newness of life. All the old things have passed away. That is the true baptism. That's the symbol. Christian is the real life. That must be our lifestyle. I am crucified with Christ. Pabatinde, raga mohangalode, I am crucified. Right? Hallelujah. I am resurrected. It's not the same old Jonathan or somebody who went down. It's a new guy coming up. Child of God. Victor. Unique is coming up. New life. Hallelujah. That's a Christian life. I want to close it with a little more, few more things. Is it just for today only, or the dominion going to be forever? Jesus Christ taught us to pray in his model prayer. This is how you pray. These are the theme you pray. Let your kingdom come. It's not talking about coming in Africa, coming in my life, in my family, in my church, in my community, wherever I go. Your kingdom come. Your will be done. As it is in heaven, in here also. That's the prayer. We must pray. Pastor was preaching about the praying and fellowship this morning. Awesome. 2 Timothy chapter 2, verse 12. If we suffer with him, we shall also rain. It's not R-A-I-N. It's not the rain, the drops, shower. It's talking about R-E-G-N, rain. Rule. Have the kingdom. An interesting passage everyone should read is Revelation chapter 2 and 3. The message to the churches, the seven churches. And all the churches, he that hath ear, let him hear what the Spirit says. To him who overcome, it's in every message. To every church, the Spirit of God says, to him who overcomes. That's something to underline in your Bible. That means every church, every member of the church is expected to overcome. If you don't overcome, you have gone under, that is, to the lake of fire, a failure. You didn't make it. Jesus said, many will try to enter this narrow way, but they won't make it. It's not talking about some people outside, even within the church, you and me, including you. We will struggle, we may try, but may not make it sometime. So let's be very careful that, Lord, help me to make it. Paul the Apostle said, 1 Corinthians chapter 9, after preaching to everybody, I should not be lost. So what I do? I bring my body under. In some translations, it's not good. It's a B-U-F-F-E-T. How do you say it? Come on, children. How do you say B-U-F-F-E-T? Buffet? It's the same spelling, right? Keep my body under buffet. That means you beat it black and blue. That's the idea. If I want to make it to heaven, if I want to have a disciplined life, beat my sarcos, that is my flesh, black and blue. That means you be rigorous in your disciplined life. My dad was one of those disciplined person. I didn't learn it. So he sent me to the Air Force. They kicked me all over and taught me some discipline. Looks like when I came to the ministry, I lost it. I'm just kidding. Revelation chapter 5, verse 10, he has made us kings and priests. In Revelation chapter 20, verse 4, when Jesus Christ comes back for the 1,000 years ruling, all the saints who went up in the rapture, in his secret coming, all those people we probably did not recognize, they will make it. They will make it, I'll tell you. Some of the people you think will make it may not make it. But those people who made it in the rapture, they are all coming down with Jesus Christ for the rain, and we'll be with him forever. May God bless us this morning.
Thank you, Pastor. Praise the Lord. Hallelujah. In the pagal kalam, ഒരു ഉണർവിൻ്റെ കാറ്റ് തന്നെ ഇവിടെ അടിച്ച് പ്രൈസിലാണ്. നമുക്ക് അധികാരം കർത്താവ് തന്നിരിക്കുകയാണ്. രാജാവാണെങ്കിൽ രാജാവിൻ്റെ അധികാരമുണ്ട്. പ്രൈസിലോ സൗദി കിങ്ങിൻ്റെ മാൻ വാഷിങ്ടണിൽ വന്ന റെഡ് കാർപ്പറ്റ് വെൽക്കം ഹാലലു അവന് കൊടുക്കും. പ്രൈസിലോ ചാൾസ് കമാരൻ വാഷിങ്ടണിൽ വന്ന് അവന് കിട്ടും. എങ്കിൽ ദൈവവചനം പറയുന്നു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച നമ്മെ. പ്രൈസിലോ ഒരു നിയർലി വിശ്വാസിയായിട്ട് ഇരിപ്പാനല്ല, ചില അധികാരം തരുവാൻ. രാജാവിൻ്റെ അധികാരം, പുരോഹിതൻ്റെ അധികാരം. കർത്താവെ, ഇനിയുള്ള ദിവസങ്ങളിൽ ഹാലലൂയ നമ്മൾ കേട്ടതുപോലെ ഡൊമിനിയൻ അധികാരം, പ്രൈസ് ദി ലോർഡ്, എനിക്ക് നൽകിത്തരണമേ. പ്രൈസ് ദി ലോർഡ്, എൻ്റെ പ്രാർത്ഥനയും നൽകിത്തരണമേ. ഏലിയാവ് പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ, ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ. നിങ്ങളുടെ കുടുംബത്തിൽ ആണാണെങ്കിൽ ഒരു അധികാരം നിങ്ങൾക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ മേൽ നമുക്കൊരു അധികാരമില്ലെന്ന് പറഞ്ഞ് ഒഴുകിയാൻ ഒഴിക്കില്ല. ദൈവമാണെന്ന് നമുക്ക് ഹല്ലേലൂയ അപ്പനായി ഒരു കുടുംബത്തെ നമുക്ക് തന്നാൽ അതിനൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു അധ്യാപകനാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മേലൊരു അധികാരം നമുക്കുണ്ട്. ഒരു പാസ്റ്റർ ആണെങ്കിൽ സഭയുടെ മേലൊരു അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞാനൊരു രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ ഒരു രാജാവിനുള്ള അധികാരം, പുരോഹിതനുള്ള അധികാരം, പ്രൈസ് ദി ലോർഡ്, ഒരു അഭിഷേകം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാട്ടുപാടി സ്തോത്രാഴ്ച എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഒരു പുതിയ ശുശ്രൂഷയിൽ, പുതിയ ജീവിതത്തിൻ്റെ ഒരു അധികാരം നിങ്ങൾക്ക് ഏറ്റെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനാണ് ആദ്യം എണീറ്റ് നിൽക്കുന്നത്. എന്നോട് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവദാസൻ അടക്കം പ്രൈസ് ദി ലോർഡ് ഉള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഏലീശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിന്റെ ആയുധം നഷ്ടപ്പെട്ടിട്ട് നീ കൈ, ഹല്ലേലൂയ സ്തോത്രം, നീ അതിനെ കൈ കൊണ്ട് വെട്ടിയാൽ മരം മുറിയയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെള്ളത്തിൽ വീണത് എവിടെയാണെന്ന് പ്രവാചകനോട് പറഞ്ഞു കൊടുത്താൽ, യേശുവിനോട് പറഞ്ഞാൽ വീണു പോയത് നഷ്ടപ്പെട്ടു പോയനെ മടക്കി തരുവാൻ തക്കണം. യേശു, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ജീവിക്കുന്ന അധികാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലാസ്റ്റ് ആയിട്ട് പ്രസംഗിച്ചത് കർത്താവിൻ്റെ ദാസനാണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ട് ആ ഡൊമിനിയൻ അധികാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സബ്ഡ്യൂ, നിനക്ക് കീഴടങ്ങിയിരിക്കുമെന്നല്ല, സബ്ഡ്യൂ എന്ന് പറഞ്ഞാൽ നിനക്ക് കീഴടങ്ങിയിരിക്കും. നീ പേടിക്കുന്ന, നീ ഭയപ്പെടുന്ന, നീ ഹല്ലേലൂയ നിന്നെ ശല്യം ചെയ്യുന്ന, പ്രൈസ് ദി ലോർഡ്, നിനക്ക് തന്നിട്ടുള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. നീ രാജാതി രാജാവിൻ്റെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. മകളാണ്. ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു നെഗറ്റീവ് മെസ്സേജ് അല്ല, ഇതൊരു പോസിറ്റീവ് മെസ്സേജാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ജയിച്ചവരുടെ കൂട്ടത്തിലാണ്. പരാജയപ്പെടുവാൻ അല്ല ദൈവം നമ്മെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്.